2018 നവംബർ 29 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. നഷ്ടം സംസ്ഥാനത്തിനും ജനങ്ങൾക്കും. പ്രാദേശികമായ എതിർപ്പുകളെ തുടർന്ന് മുടങ്ങിക്കിടക്കുന്ന രണ്ട് വൻ വികസന പദ്ധതികൾക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള കണ്ണൂരിലെ കീഴാറ്റൂർ ബൈപ്പാസിനെക്കുറിച്ചുള്ളതാണ് ഇതിലൊന്ന്. തളിപ്പറമ്പ് ടൌൺ ഒഴിവാക്കി ബൈപ്പാസ് കീഴാറ്റൂരിൽ വയലിലൂടെ കടന്നുപോകും വിധമുള്ള അലൈൻമെന്റാണ് പ്രദേശവാസികളുടെയും പരിസ്ഥിതിവാദികളുടെയും രൂക്ഷമായ പ്രക്ഷോഭം ക്ഷണിച്ചുവരുത്തിയത്. വയൽക്കിളികൾ മുന്നിൽ നിന്ന് നയിച്ച പ്രക്ഷോഭം കാരണം ബൈപ്പാസ് പദ്ധതി പ്രവൃത്തിപഥത്തിൽ എത്താതെ കിടക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ പദ്ധതിക്ക് പിന്നിലുണ്ടായിട്ടും രാഷ്ട്രീയ കാരണങ്ങളാൽ നടപടികൾ തടസ്സപ്പെട്ടു. എല്ലാം ശരിയാക്കാമെന്ന ഉറപ്പിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വയൽക്കിളികളുമായി അനുരഞ്ജനത്തിന് ശ്രമിച്ചതാണ്. ബൈപ്പാസ് കീഴാറ്റൂർ വഴി അല്ലാതെ കൊണ്ടുപോകാനാകുമോ എന്ന് നോക്കാം എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ അലൈൻമെന്റിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കി ഹൈവേ അതോറിറ്റി പുതിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. ബൈപ്പാസിൽ ഉൾപ്പെടുന്ന ഭൂമിയുടെ ഉടമകൾ ഡിസംബർ 12 അകം രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. BJP കപട വാഗ്ദാനം നൽകി കീഴാറ്റൂർകാരെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് വയൽക്കിളികൾ പരാതിപ്പെടുന്നുണ്ടെങ്കിലും തീരുമാനത്തിനെതിരെ പ്രക്ഷോഭം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് സൂചനയൊന്നുമില്ല. വെറുതെ ഒരു വർഷം പാഴായി എന്നത് മാത്രമാണ് പ്രക്ഷോഭം കൊണ്ടുണ്ടായ നേട്ടം. എറണാകുളത്ത് പുതുവൈപ്പിലെ IOC വക LPG ടെർമിനലിന്റെ നിർമ്മാണവും ഒരു വർഷത്തിൽ അധികമായി നിലച്ചിരിക്കുകയാണ്. ഇവിടെയും പദ്ധതി പൂർത്തീകരണത്തിന് തടസ്സം പ്രദേശവാസികളിൽ നിന്ന് ഉണ്ടായ അതിശക്തമായ എതിർപ്പാണ്. പ്രക്ഷോഭം രക്തരൂഷിതമായപ്പോഴാണ് സർക്കാർ ഇടപെട്ട് പണികൾ നിർത്തിവയ്പ്പിച്ചത്. ജീവൻ പോയാലും ടെർമിനൽ പൂർത്തിയാക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു പ്രദേശവാസികളുടെ നിലപാട്. ശബരിമല സീസൺ കഴിഞ്ഞാലുടനെ പണി പുനരാരംഭിക്കാനുള്ള അനുമതി സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. 1500 കോടി രൂപ ചെലവുള്ള ടെർമിനൽ പദ്ധതി എന്നേ പൂർത്തിയാക്കേണ്ടതായിരുന്നു. വിദേശത്തുനിന്ന് കപ്പലിൽ എത്തിക്കുന്ന LPG പുതുവൈപ്പിലെ കൂറ്റൻ സംഭരണിയിൽ ശേഖരിച്ച് പൈപ്പിലൂടെ വിതരണം ചെയ്യാനുള്ള പദ്ധതി സംസ്ഥാനത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ്. നിർമ്മാണം പാതിവഴിക്ക് നിലച്ചതിനാൽ IOC മാത്രമല്ല സംസ്ഥാനത്തിനും വലിയ നഷ്ടമാണ് നേരിടുന്നത്. പണികൾ സ്തംഭിച്ചതോടെ പ്രതിദിനം കമ്പനിക്ക് 1 കോടി രൂപയാണ് നഷ്ടമാകുന്നത്. സംസ്ഥാനത്തിന് നികുതി ഇനത്തിൽ ലഭിക്കാമായിരുന്നത് കോടികളാണ്. പദ്ധതി മുടങ്ങിയതോടെ മറ്റിനങ്ങളിലുമുണ്ട് വൻതോതിലുള്ള വരുമാന നഷ്ടം. കീഴാറ്റൂരിൽ ബൈപ്പാസിനായി നിലം നികത്തേണ്ടി വരും എന്നതാണ് സമരത്തിന് കാരണമായത്. പുതുവൈപ്പിൽ ആകട്ടെ വാതക സംഭരണി വന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആപത്തുണ്ടാകും എന്ന കള്ളക്കഥകളാണ് സ്ഥലവാസികളെ തെരുവിലേക്ക് ഇറക്കിവിട്ടത്. പുതുവൈപ്പിൽ മാത്രമല്ല, ലോകത്ത് പലയിടത്തും വാതക സംഭരണികളും വിവിധ ഇനം ഇന്ധന രാസവസ്തു സംഭരണികളും ഒക്കെ ഉള്ളതാണ്. പുതുവൈപ്പിലേതു മാത്രം പൊട്ടിത്തെറിക്കുമെന്നും അതുവഴി സ്ഥലവാസികൾ കൂട്ടത്തോടെ എരിഞ്ഞു തീരുമെന്നും ഭയാശങ്ക വിതയ്ക്കാൻ ആളുകളുണ്ടായി. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാവിധ സുരക്ഷാ അനുമതി പത്രങ്ങളും വാങ്ങിയതിനു ശേഷമാണ് കമ്പനി LPG സംഭരണി നിർമ്മിച്ചു തുടങ്ങിയത്. സംഭരണിയെ എതിർക്കുന്നവർ സംസ്ഥാനത്തെ പൊതുനിരത്തുകളിലൂടെ ദിവസേന ഓടുന്ന 130-ൽ അധികം കൂറ്റൻ ബുള്ളറ്റ് ടാങ്കറുകൾ ഉയർത്തുന്ന ഭീഷണി കാണുന്നേയില്ല. സംഭരണി പദ്ധതി പൂർത്തിയായാൽ ഈ ടാങ്കറുകളുടെ സേവനം അവസാനിപ്പിക്കാം. ഒരു തരത്തിൽ നോക്കിയാൽ അതുതന്നെയാണ് പ്രദേശവാസികളെ ഇളക്കിവിട്ട് IOC പദ്ധതിയെ തകർക്കാൻ നടന്ന ശ്രമങ്ങൾക്ക് പിന്നിൽ ഉള്ളതെന്നും സംശയിക്കണം. വൻകിട വികസന പദ്ധതികൾ വരുമ്പോഴെല്ലാം ഇവിടെ ഇത്തരം പ്രതിഷേധ സമരങ്ങൾ അപൂർവമല്ല. വിഴിഞ്ഞം പദ്ധതി വരാതിരിക്കാൻ നിക്ഷിപ്ത താൽപര്യക്കാർ അണിയറയിൽ ആടിയ നാടകം മറക്കാറായിട്ടില്ല. അക്ഷരാഭ്യാസമില്ലാത്തവരുടെ പേരിൽ പോലും ഹരിത ട്രിബ്യൂണലിൽ ഹർജി കൊടുപ്പിച്ച് പദ്ധതി അട്ടിമറിക്കാൻ നോക്കിയവർ ഇവിടെയുണ്ട്. ഓരോ വലിയ പദ്ധതിയും അപ്രതീക്ഷിതമായി വഴിയിൽ കിടന്നുപോകുമ്പോൾ സംസ്ഥാനത്തിനും ജനങ്ങൾക്കും അതുവഴിയുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. കേരളത്തിന്റെ മാത്രം ദുരയോഗമാണ് ഇത്. നാടിനും ജനങ്ങൾക്കും ഗുണകരമായ ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര വേഗം അത് പൂർത്തിയാക്കാമെന്നല്ല, എങ്ങനെ തളർത്തിയിടാം എന്നാണ് നോക്കുന്നത്. പദ്ധതി അനിശ്ചിതമായി നീളുമ്പോൾ നിർമ്മാണ ചെലവിൽ സംഭവിക്കുന്ന വർധന അതിഭീമമാണ്. വർഷങ്ങളായി നടക്കുന്ന കരമന കളിയിക്കാവുള്ള റോഡ് വികസന പദ്ധതി ഇതിന് ഒരു ഉദാഹരണമാണ്. ഇതിനകം പൂർത്തിയായത് വെറും 5 കിലോമീറ്റർ. രണ്ടാംഘട്ട നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ ഒരു വർഷമായി നടക്കുകയാണ്. വൈകുന്ന ഓരോ മാസവും എസ്റ്റിമേറ്റ് തുകയും കൂടിക്കൊണ്ടിരിക്കും. ഇത്തരം ഘട്ടങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറച്ച തീരുമാനമുണ്ടായാലേ കാര്യങ്ങൾ മുന്നോട്ടു പോവുകയുള്ളൂ. LPG ടെർമിനൽ നിർമ്മാണം പുനരാരംഭിക്കാൻ നേരത്തെ തന്നെ കഴിയുമായിരുന്നു. സർക്കാർ അനുമതി നൽകിയാൽ മതിയായിരുന്നു. സംസ്ഥാനത്തെ ദേശീയപാതാ വികസന പദ്ധതിയുടെ കാര്യത്തിൽ വിവിധ ഇടങ്ങളിൽ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണം. രാഷ്ട്രീയവും പ്രാദേശിക താൽപര്യങ്ങളും ഇത്തരം വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ അനുവദിച്ചുകൂടാത്തതാണ്.